بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد بهمان رايا സഹോദരങ്ങളെ, കിതാബ് തൗഹീദിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബാബു മാ ജാഅ ഫി സിഹർ, സിഹറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അതിൻ്റെ വ്യാഖ്യാനങ്ങളാണ്. എന്താണ് സിഹർ, സിഹറിന് യാഥാർത്ഥ്യമുണ്ടോ, അതുപോലെ വ്യത്യസ്ത രൂപങ്ങളിലുള്ള ചില സിഹറുകളെക്കുറിച്ചും നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് അതിനുശേഷം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം കൊടുത്തത് സിഹറുമായി ബന്ധപ്പെട്ട ഒരു അധ്യായം തന്നെയാണ്, ബാബു ബയാനി ഷൈഇൻ മിൻ അൻവാഇ സിഹർ, സിഹറിന്റെ ചില ഇനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം എന്നതാണ് അദ്ദേഹം ഇതിന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ അധ്യായത്തിൽ നിന്നും സിഹർ അത് കുഫ്രാണെന്നും ഒരാൾ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകുന്ന ഇനമാണെന്നുമെല്ലാം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പിന്നീട് ഈ അധ്യായത്തിൽ അദ്ദേഹം ശരീഅത്തിൽ എന്തെല്ലാം കാര്യങ്ങളെ സിഹർ എന്ന പേരിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ ചിലത് നേർക്കു നേരെ കുഫറാണ്, ചിലത് ചില ആക്ഷേപ രൂപത്തിൽ പറഞ്ഞതായിരിക്കും. അപ്പൊ അങ്ങനെ ശരീഅത്തിൽ നേർക്കു നേരെ സിഹർ എന്ന് വാക്ക് പ്രയോഗിച്ച ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിലെ തെളിവുകൾ നമുക്ക് വായിക്കാം. ഒന്നാമതായി, ഖാല അൽ മുസന്നിഫു റഹിമഹുല്ലാ, ഖാല അഹ്മദു ഹദ്ദസന മുഹമ്മദ് ബിൻ ജഅ്ഫർ സന ഔഫുൻ സന ഹയ്യാൻ ബിൻ അലാ സന ഖത്തുൻ ബിൻ ഖബീസ അൻ അബീഹി അന്നഹു സമിഅ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നൽ ഇയാഫത വത്തറഖ വത്തീറത മിനൽ ജിബ്ത്. അദ്ദേഹം ഒരു ഹദീസ് കൊടുത്തിരിക്കുകയാണ്. ഇമാം അഹ്മദും അതുപോലെ തന്നെ അബൂദാവൂദും ഇബ്നു ഹിബ്ബാനും തബറാനിയുമെല്ലാം ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ഈ ഹദീസ് സഹീഹാണോ അതല്ല ദുർബലമാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു ഹിബ്ബാൻ ഇതിനെ സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം അന്നവി റഹിമഹുല്ലാ ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അതുപോലെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പോലെയുള്ള പണ്ഡിതന്മാർ ഇത് ദുർബലമാണ്, ദഈഫാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സനദിൽ ഇത് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ മത്തനിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ല, കാരണം മറ്റു പല ഹദീസുകളിലും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഹദീസിലും വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അദ്ദേഹം കേട്ടു എന്നാണ് പറഞ്ഞത്. ഇന്നൽ ഇയാഫത വത്തറഖ വത്തീറത മിനൽ ജിബ്ത്. ഇയാഫത്തും തറഖും അതുപോലെ തന്നെ തീറത്ത്, തീറത്ത് എന്ന് പറഞ്ഞാൽ ശകുനം നോക്കലാണ്. മിനൽ ജിബ്ത്, അത് ജിബ്ത്തിൽ പെട്ടതാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പല സാങ്കേതിക പദങ്ങളുണ്ട്. ഇയാഫത്ത്, തറഖ്, ജിബ്ത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ അതിൽ തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്താണ് ജിബിത്തെന്ന്, എന്താണ് ഇയാഫത്ത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് ശേഷം പറഞ്ഞു, അൽ ഇയാഫത്തു സജറു തൈർ വത്തറഖുൽ ഖത്തു യുഖത്തു ബിൽ അർള് വൽ ജിബ്ത് ഖാല അൽ ഹസൻ റന്നതു ശൈത്താൻ ഇസ്നാദുഹു ജയ്യിദ് വലി അബി ദാവൂദ് വന്നസായി വഅബ്നു ഹിബ്ബാൻ ഫി സഹീഹിഹി അൽ മുസ്നദു മിൻഹു എന്ന് പറഞ്ഞ് അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കാം എന്താണ് ഇയാഫത്ത് എന്ന് പറയുന്നത്. ഇയാഫത്ത് എന്ന് പറയുന്നത് അദ്ദേഹം വിശദീകരിച്ചത് സജറു തൈർ എന്നാണ്, അഥവാ പക്ഷിയെ, അതിനെ പക്ഷി മുഖേന ശകുനം നോക്കുന്ന കാര്യത്തിനാണ് ഇയാഫത്ത് എന്ന് പറയുന്നത്. പക്ഷിയെ പറത്തുക നമുക്കറിയുന്നുണ്ടാകും, പക്ഷിയെ പറത്തിയിട്ട് അത് വലതുഭാഗത്തേക്ക് പറന്നു പോകുമ്പോൾ ഒരു കാര്യം നന്മ വരുമെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് ഒരാൾ യാത്ര പുറപ്പെടുകയാണ്, ജാഹിലിയത്തിൽ അറബികളുടെ ഇടയിൽ അത് പതിവായിരുന്നു. ഇപ്പോൾ ഒരെവിടെയെങ്കിലും ദൂരെ യാത്ര പോകാൻ പോകുന്ന സമയത്ത് അവർ പക്ഷിയെ, ഇത്തരം പക്ഷി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പക്ഷി ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് പോവുകയും അങ്ങനെ അവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് ഒരു പക്ഷിയെ പറത്താൻ പറയും. ആ നേരത്ത് പക്ഷി വലതുഭാഗത്തേക്കാണ് പറക്കുന്നതെങ്കിൽ അവർ പറയും ഖൈർ, നന്മയാണ്, നമുക്ക് മുന്നോട്ട് പോകാം. ഇനി അതല്ലാതെ ഇടതുഭാഗത്തേക്കാണ് അത് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അവർ ഒരു ദുശ്ശകനമായി കാണുകയും യാത്രയിൽ നിന്ന് മടങ്ങും. അവർ തയ്യാറായി നിന്ന യാത്ര അത് നിർത്തും, പോവുകയില്ല. ഇതാണ് ഇയാഫത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി പറഞ്ഞത് വത്തറഖ് എന്നാണ്. എന്താണ് തറക്കിന് അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുണ്ട്? അൽ ഹത്തു യുഹത്തു ബിൽ അർബ്, ഭൂമിയിൽ ഇങ്ങനെ ചില വരകൾ വരക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും അത് പൂഴിയിലായിരിക്കും, പെട്ടെന്ന് വരക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മണലിലായിരിക്കും അത് മിക്കവാറും വരക്കുക. ഇപ്പൊ ആ രൂപത്തിൽ നമുക്കറിയാം ഇങ്ങനെ പ്രശ്നം നിരത്തുന്ന ആളുകൾ ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ കല്യാണം നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇന്നൊരു ജോലി വന്നിട്ടുണ്ട്, ഇതൊക്കെ വരുന്ന സമയത്ത് ഇവർ പോയി ഇത്തരത്തിലുള്ള കവടി നിരത്തുന്ന ആളുകളുടെ അടുക്കലേക്ക് പോകും. അവരതിനെ നിരത്തി ഭൂമിയിൽ രണ്ട് മൂന്ന് വരകളൊക്കെ വരച്ചിട്ട് അവർ പറയും, ആ ഇത് ഇവിടെയാണ് വന്നിട്ടുള്ളത്, അപ്പൊ നിങ്ങൾക്കത് മുന്നോട്ട് പോകാം, കുഴപ്പമില്ല, നന്മ കാണുന്നുണ്ട് എന്ന രൂപത്തിലൊക്കെ അവർ ചില പ്രവചനങ്ങൾ നടത്തും. ഭൂരിഭാഗവും കളവ് മാത്രമാണ്, ആളുകളെ വഞ്ചിക്കുന്നത് മാത്രമായിരിക്കും. ഇനി വേറെ ചില ആളുകൾ അവർ കൈ നോട്ടക്കാരാണ്, അതും ഇതിൽ പെടുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. തുറക്ക് എന്ന് പറയുന്നതിൽ അതും പെടും. കൈ നോക്കിയിട്ട് കയ്യിലുള്ള വരകൾ അതിന്നതിനെ സൂചിപ്പിക്കുന്നു, നിന്റെ ആയുസ് ഭയങ്കരം ദൈർഘ്യമേറിയതായിരിക്കും, നിന്റെ ആയുസിനിടയിൽ ഇങ്ങനെ ഒരു ആപത്ത് വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭാവിയിലുള്ള അവന്റെ അവസ്ഥകളെ കുറിച്ച്, നീ രോഗിയാകുമോ, നിനക്ക് ആപത്ത് വരുമോ, നിനക്ക് നല്ല ജോലി കിട്ടുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്ന രീതി, ഇതിനാണ് തുറക്ക് എന്ന് പറയുന്നത്. വേറെ ചിലർ അത് ഇലകളിലും ചെയ്യാറുണ്ട് എന്നാണ്. ചില പ്രത്യേക ഇലകൾ എടുത്തുകൊണ്ട് മരത്തിന്റെ ഇലകൾ അത് കയ്യിൽ വെച്ചുകൊണ്ട് അതിൽ നോക്കിയിട്ട് ആ രൂപത്തിൽ പല പ്രവചനങ്ങളും നടത്തും. അതിൽ പൈശാചികമായതുകൊണ്ട് അല്ലാത്ത കേവല വഞ്ചനപരമായ കാര്യങ്ങളുമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു വേറെയും ചില ഇനങ്ങളുണ്ട് അതിൽ. അഥവാ നമ്മുടെ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ, ഖഹ്വ കുടിച്ചു കഴിഞ്ഞാലുള്ള കപ്പ് അത് മുഴുവനായി കുടിച്ചു കഴിഞ്ഞാൽ അതിൽ ചില വരകളൊക്കെ വീഴും. അപ്പൊ ആ വരകൾ പോലും നോക്കിയിട്ട് ഇയാൾക്ക് ഇങ്ങനെയുള്ള വരകളൊക്കെയാണ് അതിൽ വീണത്, അത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊക്കെ പല പ്രവചനങ്ങളും നടത്തുന്ന ആളുകളുണ്ട് ഭാവിയെ കുറിച്ചിട്ട്. അപ്പൊ ഇതൊക്കെ തുറക്ക് എന്ന് പറയുന്ന ഇനത്തിലാണ് പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാഫ അതുപോലെ തുറക്ക്. മൂന്നാമതായി പറഞ്ഞത് വത്തൈറ അഥവാ ശകുനം നോക്കുക എന്ന് പറയുന്ന കാര്യം. പൊതുവിൽ ശകുനം നോക്കുക എന്തെങ്കിലുമൊക്കെ, അത് പല രൂപത്തിൽ ശകുനം നോക്കാറുണ്ട്. പല രൂപത്തിൽ ശകുനത്തിന് പല രീതികൾ ഉണ്ടാകും. അത് ഏതുമാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് മിനൽ ജിബ്ത്, ജിബ്ത്തിൽ പെട്ടതാകുന്നു എന്നാണ്. ഇപ്പൊ ജിബ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്, അത് സിഹർ എന്നാണ് അതിന്റെ ഒരു വിശദീകരണം. അഥവാ ഈ പറയുന്ന പക്ഷിയെ പറത്തിയിട്ടുള്ള നോട്ടമാകട്ടെ, ഭൂമിയിൽ വല്ല കവടിയും നിരത്തിയിട്ടുള്ള വരകൾ വരച്ച് അതിലേക്ക് വല്ല കല്ലുകളും ഇട്ട് അങ്ങനെ ഭാവി പറയുന്നതാകട്ടെ, അല്ലെങ്കിൽ കൈനോട്ടക്കാരാകട്ടെ, അതല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള പക്ഷി, ഈ രൂപത്തിലുള്ള ശകുനം നോക്കലാകട്ടെ, ഇതെല്ലാം മിനൽ ജിബ്ത് അഥവാ മിനൽ സിഹർ, സിഹറിൽ പെട്ടതാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. എന്താണ് സിഹറുമായിട്ട് ഈ പറയുന്ന കാര്യത്തിനൊക്കെയുള്ള ബന്ധം? സിഹറിനുള്ള രണ്ട് പ്രശ്നങ്ങൾ, സിഹറിനുള്ള രണ്ട് സാദൃശ്യങ്ങൾ ഈ പറയുന്ന കാര്യത്തിനൊക്കെ ഉണ്ട് എന്ന് കാണാം. ഒന്ന്, സിഹർ എന്ന് പറയുന്ന കാര്യം നമ്മൾ പറഞ്ഞു അതിന്റെ ഭാഷാർത്ഥം തന്നെ അത് ഗോപ്യമായത് എന്നാണ്, അമ്രുൻ ഖഫി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ അതിന്റെ കാരണങ്ങൾ വ്യക്തമാകുകയില്ല. അസ്സലാം, എന്താണ് അതിന്റെ കാരണം എന്നത് വ്യക്തമാകുകയില്ല. അതേപോലെയാണ് ഇത്, ഇതൊരു പക്ഷിയെ പറത്തുന്നു, അതിലെന്ത് കാരണമാണ് ഒന്നും വ്യക്തമല്ല. ചില വരകൾ മാത്രം നോക്കിയിട്ട് കാര്യങ്ങൾ പ്രവചിക്കുന്നു, അത് കൈനോട്ടമാകട്ടെ, ഇലയിൽ നോക്കിയിട്ടുള്ളതാകട്ടെ, അതല്ല നേരത്തെ പറഞ്ഞ പോലെയുള്ള ഏതെങ്കിലുമൊക്കെ നോട്ടങ്ങളാകട്ടെ, ഇതിനൊന്നും കാരണം വ്യക്തമല്ല. സിഹറും അങ്ങനെ തന്നെയാണ്, എന്താണ് കാരണം എന്നുള്ളതൊന്നും വ്യക്തമായിരിക്കുകയില്ല. അപ്പൊ അങ്ങനെ കാരണം അവ്യക്തമാകുക എന്ന വിഷയത്തിൽ സിഹറിനോട് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ സാദൃശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹൃദയത്തിനെയും ശരീരത്തിനെയും ബാധിക്കുന്നുണ്ട്. മനുഷ്യന് പേടി കാരണം, അതല്ലെങ്കിൽ അവന്റെ തവക്കുലില്ലായ്മ, അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നതിലുള്ള വീഴ്ച കാരണം ഇതിൽ സംഭവിക്കുന്നുണ്ട്. നേരത്തെയുള്ള പക്ഷി നോട്ടക്കാരൻ അവൻ മനസ്സിൽ ഉറപ്പിച്ച യാത്രയെ അത് മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ളത് കേവലം ഈ ഒരു പക്ഷിയുടെ വിഷയത്തിൽ അവന് പേടി വരികയാണ്. പക്ഷിയുടെ വിഷയത്തിൽ അവന് പേടി വരികയാണ്, അവന് മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ള തീരുമാനിക്കപ്പെടുകയാണ്, അവന്റെ ഹൃദയങ്ങളെ സ്വാധീനിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അവന്റെ ശരീരത്തിനെയും ചിലപ്പോൾ സ്വാധീനിക്കപ്പെടും ഇത്തരത്തിലുള്ള ചില ദുർമന്ത്രവാദികളായ ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പക്ഷി നോട്ടക്കാരൊക്കെ പറയും നിനക്ക് വലിയ രോഗം വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനില്ലാത്ത രോഗങ്ങൾ അവന്റെ ഹൃദയത്തിനും തോന്നും, അവന്റെ ശരീരത്തിനും തോന്നും. കേവലം ഇവന്റെ വർത്തമാനം കേട്ടിട്ട് അതിൽ മനസ്സിന് പ്രയാസമുണ്ടാവുകയും അങ്ങനെ അത് ശരീരത്തിന് പോലും ബാധിക്കുകയും ചെയ്യും. ഇത് സിഹറിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ സിഹറിൽ സംഭവിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളും, അതിന്റെ ഗോപ്യമായ അവസ്ഥ, അതുപോലെ ഹൃദയത്തിനെയും ശരീരത്തിനെയും ഒക്കെ ബാധിക്കുക എന്ന് പറയുന്ന അവസ്ഥ ഈ പറയുന്ന പക്ഷി നോട്ടത്തിനും അതുപോലെയുള്ള വരകൾ വരച്ചുകൊണ്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിനും അതുപോലെ ഈ പറയുന്ന ശകുന നോക്കലിനുമൊക്കെ വരുന്നുണ്ട് എന്ന് കാണാം. അതാണ് ഇതുമായിട്ടുള്ള ബന്ധം. അപ്പൊ ഇതിനൊക്കെ ഇതിന്റെ ഹുക്കുമ വരിക, ഇതിലൊക്കെ നേർക്ക് നേരെ അള്ളാഹു അല്ലാത്ത ആളുകളോട് സഹായം തേടലും അതുപോലെ അവരിൽ കാര്യകാരണ ബന്ധത്തിൽ അവരിൽ കാര്യങ്ങൾ അവരിൽ അവലംബിക്കലും ഒക്കെ ഉണ്ട് എങ്കിൽ ഇതിലൊക്കെ ഇതിന്റെ ഹുക്കുമ് അത് ഷിർക്കുൻ അക്ബർ ആയത് വരും. ഇനി അതല്ല, ഇത് എന്തെങ്കിലുമൊക്കെ സബബുകൾ കണ്ടിട്ടാണ് എങ്കിൽ ഇതിൽ ഷിർക്കുൻ അസ്ഗർ വരും. ആ രൂപത്തിലൊക്കെ ഇതിന് വരാവുന്നതാണ്, ഇതിന്റെ ഹുക്കുമൊക്കെ വരാവുന്നതാണ്. ഇവിടെ ജിബിത്തിന് അൽ ഹസൻ റഹിമഹുല്ല പറഞ്ഞതായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറയുന്നത് റന്നത്തു ഷെയ്ത്താൻ എന്നാണ്, പിശാജിന്റെ ശബ്ദം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ ജിബിത്തിന് അന്നഹു ഷെയ്ത്താൻ എന്നാണ് ഹസൻ റഹിമഹുല്ല പറഞ്ഞതായി പല തഫ്സീറുകളിലും ഒക്കെ വന്നിട്ടുള്ളത്. ഇമാം മുഹമ്മദിന്റെ മുസ്നദിലൊക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞതുപോലെ റന്നത്തു ഷെയ്ത്താൻ എന്നുള്ള ഒരു തഫ്സീർ, പിശാജിന്റെ ശബ്ദം എന്ന് പറയുന്ന തഫ്സീർ അത് അധിക ഗ്രന്ഥങ്ങളിലും കാണാനില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു അത് അക്ഷരത്തിന്റെ തസ്ഹീഫ് എന്ന് പറയും, അക്ഷരം വായിക്കുന്നതിൽ ചിലപ്പോൾ തെറ്റിപ്പോയതാക്കാം. അപ്പൊ ഇന്നഹു എന്ന് പറയുന്നതും റന്ന എന്ന് പറയുന്നതും തമ്മിൽ ഏതാണ്ട് ബന്ധമുണ്ട്, അലിഫ് റാ പോലെ വന്നതായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊന്നും റന്നത്തു ഷെയ്ത്താൻ എന്ന് കാണുന്നില്ല, പിശാജിന്റെ ശബ്ദം എന്ന് കാണുന്നില്ല. ഇനി കണ്ടാൽ തന്നെയും അവിടെ ഉദ്ദേശിക്കുന്നത് അത് പിശാജ് എന്ന് തന്നെയാണ്, പിശാജിന്റെ ശബ്ദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിശാജിന്റെ പ്രവർത്തനത്തിൽ പെട്ടതാണ് എന്നത് തന്നെയാണ് അതുകൊണ്ട് അതെല്ലാം ഉദ്ദേശിക്കുന്നത് എന്ന് കാണാം. അതിനുശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഒരു ഹദീസ് കൊടുത്തത് കാണാം. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു من اقتبس شعبة من النجوم فقد اقتبس شعبة من السحر زاد ما زاد رواه ابو داوود باسناد صحيح. امام ابو داوود അതുപോലെ തന്നെ امام احمد ഒക്കെ റഹിമഹുമുള്ള റിവായത്ത് ചെയ്തിട്ടുള്ള സഹീഹ് ആയിട്ടുള്ള ഹദീസാണ്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിയും ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുമുള്ള എല്ലാവരും ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഇഖ്തബസ മൻ തഅല്ലമ, ആരാണോ പഠിച്ചത്, ഇഖ്തബസ എന്ന് പറഞ്ഞാൽ തഅല്ലമ പഠിക്കുക, ആരാണോ പഠിച്ചത് ശുഉബത മിനൻ നുജൂം, ശുഉബ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം, ജുസ് എന്ന് പറയും. അപ്പോ ആരാണോ നുജൂമിൽ നിന്നും അഥവാ ജ്യോതിശാസ്ത്രത്തിൽ നിന്നും അല്പമെങ്കിലും പഠിച്ചിട്ടുള്ളത് ഫഖദ് ഇഖ്തബസ, യഥാർത്ഥത്തിൽ അവൻ പഠിച്ചിരിക്കുന്നത് ശുഉബത മിനൽ സിഹർ, സിഹറിന്റെ ഇനങ്ങളിൽ നിന്നാണ്. ഇപ്പൊ ജ്യോതിശാസ്ത്രം പഠിക്കുക എന്ന് പറയുന്നത് ചന്ദ്രൻ സൂര്യ നക്ഷത്രങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള ആസ്ട്രോണമി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നു ജ്യോതിഷം എന്ന് പറയുന്നത് അത് അഭ്യസിക്കുക എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ സിഹറിന്റെ ഒരു ഇനമാണ്, സിഹറിന്റെ ഒരു ഇൽമാണ് അവൻ നേടിയിരിക്കുന്നത്. ജാദ മാസാദ്, അവൻ എത്ര കണ്ടത് പഠിക്കുന്നുവോ, എത്ര കണ്ടവൻ ജ്യോതിഷത്തിൽ അവൻ അതിന് പേര് കേട്ടവനാകുന്നു, അത്രയും അവൻ സിഹറിന്റെ ഇനത്തിൽ നിന്നും പഠിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ അവന്റെ പാപവും അത്രയും വർദ്ധിച്ചിട്ടുണ്ടാകും. അതാണ് ജാദ മജാദ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. എന്നാൽ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ശുഅബത മിന നുജൂം, ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ചന്ദ്രൻ അല്ലെങ്കിൽ അതുപോലെയുള്ള നക്ഷത്രങ്ങൾ ഇവരെ കുറിച്ച് പഠിക്കുന്ന എല്ലാ ഇൽമുകളും എല്ലാ അറിവുകളും അത് സിഹറിൽപ്പെട്ടതല്ല, മറിച്ച് അതിൽ സിഹറിൽ പെട്ടതും അല്ലാത്തതുമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു നാല് രൂപത്തിലുള്ള ഇൽമാണ് നക്ഷത്രവുമായി ബന്ധപ്പെട്ട് പൊതുവെ ആളുകൾ പഠിക്കാറുള്ളത്. അതിലൊന്നാമത്തേത് നക്ഷത്രങ്ങളെയും അതുപോലെയുള്ള മറ്റ് ഗ്രഹങ്ങളെയും അവർ അടയാളത്തിനു വേണ്ടി പഠിക്കുന്നതാണ്, അഥവാ കപ്പലിലും മറ്റും പോകുന്ന സമയത്ത് ദിശ മനസ്സിലാക്കാൻ അത് കിഴക്കേതാണ്, പടിഞ്ഞാറേതാണ്. ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ചില നക്ഷത്രങ്ങൾ അത് അതിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ ദിശ, അത് പടിഞ്ഞാറേക്കാണ് അത് സൂചിപ്പിക്കുക. ഖിബല മനസ്സിലാക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തിൽ പറഞ്ഞു, അലാമാത്ത്, അലാമായിട്ടായിട്ട് അഥവാ അടയാളങ്ങളായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. വബിൻ നജ്മി ഹും യഹ്തദൂൻ, നക്ഷത്രം കൊണ്ട് അവർ നേരായ വഴി കണ്ടെത്തുന്നതായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് അതിൻ്റെ വഴികളും അതുപോലെ അത് കണ്ടിട്ട് നമുക്ക് പടിഞ്ഞാറും മറ്റുമൊക്കെയുള്ള ദിശ മനസ്സിലാക്കി നമുക്ക് ദിക്കുകൾ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പം അതിൻ്റെ ദിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ബാക്കി കണക്ക് കൂട്ടിയിട്ട് കിബല എങ്ങോട്ടേക്കായിരിക്കും എന്നൊക്കെ അത് പഠിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ രൂപത്തിലുള്ള പഠനം അത് അനുവദനീയമാണ്, അത് തെറ്റല്ല, അത് സിഹറിൻ്റെ ഇനം എന്ന് പറയുകയില്ല. രണ്ടാമതായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇതുപോലെയുള്ള ചില നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒക്കെ സ്ഥാനവും മറ്റും നോക്കിയിട്ട് ഈ ക്ലൈമറ്റും മറ്റുമൊക്കെ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള പഠനം പറയാറുണ്ട്. ഇതെപ്പോഴും അത് ശരിയായിക്കൊള്ളണമെന്നില്ല. ഏതാണ്ട് മഴ വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ കടുത്ത ചൂടിന് സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ഇത് പഠിച്ചിട്ട് പറയാറുണ്ട്. അപ്പം ഇങ്ങനെ പറയുക എന്ന് പറയുന്നത് ഒരിക്കലും അത് ഗൈബിയായ കാര്യങ്ങൾ പറയലല്ല, മറിച്ച് അല്ലാഹു തആല ആകാശത്തും ഭൂമിയിലുമൊക്കെ നിശ്ചയിച്ചിട്ടുള്ള ചില അടയാളങ്ങൾ വഴി അത് പഠിച്ചു മനസ്സിലാക്കിയിട്ട് അത് തിരിയലാണ്. ഇപ്പം ആകാശത്ത് നല്ല കറുത്ത മേഘമുണ്ടാകും, ആളുകൾ പറയാറുണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിൽ അതൊരിക്കലും എന്തല്ല, ഗൈബിയായ കാര്യമല്ല, മറിച്ച് അല്ലാഹു തആല എന്തൊരു കാര്യം ഇവിടെ പ്രവർത്തിക്കുമ്പോഴും അത് ചില സബബുകളിലൂടെയാണ് പ്രവർത്തിക്കുക. അപ്പം ആ സബബുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ ഇന്നത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയും. ഇപ്പം നല്ല ചൂട് വരാൻ സാധ്യതയുണ്ട്, നല്ല മഴ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇത്തരം ഗോളശാസ്ത്ര പഠനങ്ങളിൽ ആരെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെയും സിഹർ എന്ന് പറഞ്ഞുകൂടാ. ഇവിടെ പറഞ്ഞ സിഹർ എന്നുള്ളത് അത് ഉൾപ്പെടുന്നില്ല എന്നാണ്. എന്നാൽ എന്താണ് അങ്ങനെ ഉൾപ്പെടുന്ന കാര്യം? അത് രണ്ട് കാര്യങ്ങളാണ്, മൂന്നാമതും നാലാമതുമായിട്ടുള്ള കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം, പണ്ഡിതന്മാർ പറയുന്നു ഭാവി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ചില നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ട് ആളുകൾ പറയും, ഈ നക്ഷത്രം, ആ നക്ഷത്രം ഉള്ള സമയത്ത് ആരൊക്കെയാണോ ഭൂമിയിൽ ജനിച്ചത്, ആ നക്ഷത്രം ആകാശത്തുള്ള സമയത്ത് ജനിച്ച ആളുകൾ പിന്നീട് അതേ നക്ഷത്രത്തെ നോക്കിയിട്ട് അവർ പറയും ആ നക്ഷത്രം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളൊക്കെ, ഈ നക്ഷത്രം ആകാശത്തുള്ളപ്പോൾ ജനിച്ച ആളുകളൊക്കെ അവൻ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നു, അവന് നല്ല ഭാവി ഉണ്ടാകും, അവൻ നല്ല ജോലി സാധ്യത ഉണ്ടാകും, ഈ രൂപത്തിൽ ഗൈബിയായ കാര്യങ്ങൾ പറയുക. യഥാർത്ഥത്തിൽ അങ്ങനെ യാതൊരു സബബും അവിടെ ഇല്ല, അല്ലാഹു തആല അങ്ങനൊരു സബബും നിശ്ചയിച്ചിട്ടുമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക, ഇത് പാടില്ല, ഇത് സിഹറിന്റെ ഒരു ഇനമായിട്ട് ഈ ഹദീസിൽ പറഞ്ഞതുപോലെയുള്ള സിഹറിന്റെ ഇനമായിട്ടാണ് പറയുക. ഇത് പല മാസികകളിലും അതുപോലെ പല പത്രങ്ങളിലും ഇത് വരാറുണ്ട്. നിങ്ങളുടെ ഈ ആഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ദിവസം എന്നിട്ട് പറയും, ഈ ശുക്രൻ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളൊക്കെ അവർക്കിതാ ഈ ആഴ്ച ഇന്ന് എന്നൊക്കെ വരാൻ പോകുന്നു, ഇന്ന് നക്ഷത്രം ജനിച്ച ആളുകളൊക്കെ. അപ്പോൾ അത് പരതിയിട്ട് ചില ആളുകൾ അവൻ്റെ നക്ഷത്രമൊക്കെ പരതി പോകും. സുബ്ഹാനല്ലാഹ്, ഇത് വലിയ തെറ്റാണ്, ഇത് പാടില്ല. ഇത്തരത്തിൽ ഗൈബിയായ കാര്യങ്ങൾ ഇത് മുഴുവനായും കളവുമായിരിക്കും. ഇത് പൈശാചികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം ആ രൂപത്തിലുള്ള നക്ഷത്ര ശാസ്ത്രത്തെ അനുമാനിച്ചുകൊണ്ട് ഭാവി പറയുക എന്ന് പറയുന്നത് ഒരിക്കലും അത് വിശ്വസിക്കാൻ പോലും പാടില്ല, അത് നോക്കാൻ പോലും പാടില്ല. ചില ആളുകൾ അത് വെറുതെ നോക്കിയേക്കാം എന്ന് പറഞ്ഞിട്ട് തൗഹീദിന്റെ ഗൗരവം മനസ്സിലാക്കാത്ത, ഇത്തരം ഷിർക്കിന്റെ ഇനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാത്ത, ഇത് സിഹറിന്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാത്ത ചില ആളുകൾ എന്ത് ചെയ്യും, ഏതായാലും എന്റെ നക്ഷത്രം ഇന്നതാണ്, ഞാൻ എന്ത് ചെയ്യാം, എന്റെ നക്ഷത്രം അത് വെച്ചിട്ട് എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത് നോക്കാലോ എന്നൊക്കെ പറഞ്ഞ ഒരു തമാശ രൂപത്തിലൊക്കെ ഇതിനെ സമീപിക്കും. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് ഇത് തെറ്റായ ഈ രൂപത്തിൽ നുജൂമിൽപ്പെട്ട ഈ ജ്യോതിശാസ്ത്രത്തിൽപ്പെട്ട കാര്യമാണ്, അത് പാടില്ല. നാലാമത്തതാണ് ഏറ്റവും കടുത്ത ഇനം, അത് ചില നക്ഷത്രങ്ങൾക്ക് പ്രാപഞ്ചികമായ ചില മാറ്റങ്ങൾ വരുത്താൻ ആ നക്ഷത്രങ്ങൾക്ക് തന്നെ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന അവസ്ഥയാണത്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇൻഷാല്ലാ ഇനി വരുന്നുണ്ട്. മഴ പെയ്തപ്പോൾ ചിലർ മുഅ്മിനായി, ചിലർ കാഫിറായി എന്ന് പറഞ്ഞ ഒരു ഹദീസുണ്ട്. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട അധ്യായം വരുന്നുണ്ട്. അഥവാ ഇന്ന നക്ഷത്രം ഉള്ളത് കൊണ്ടാണ് മഴ കിട്ടിയത് എന്നാണ് അവരുടെ വിശ്വാസം. ഇന്ന നക്ഷത്രം ആകാശത്തുണ്ടാകുക അത് വലിയ ഭാഗ്യമാണ്, അതുണ്ടായാൽ നമുക്ക് ഇന്ന വലിയ സൗഖ്യമുള്ള നല്ല കാലങ്ങൾ വരും, സൗഭാഗ്യങ്ങൾ വരും, ഭൂമിയിൽ സമൃദ്ധി ഉണ്ടാകും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചില പ്രത്യേക നക്ഷത്രങ്ങളെ അതിന് സ്വന്തമായി പ്രാപഞ്ചികമായ കൈകാര്യം അതിന് ഉണ്ട് എന്ന് വിശ്വസിക്കുക. അങ്ങനെയുള്ള ചില ആളുകൾ ആ നക്ഷത്രങ്ങളെ ആരാധിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ആളുകൾ ആ നക്ഷത്രങ്ങളെ തന്നെ ആരാധിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ സൂര്യൻ ആരാധിക്കുന്ന ആളുകളുണ്ട്, പ്രത്യേക ഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ കടുത്ത ഷിർക്കിൽപ്പെട്ട കാര്യമാണ്, കുഫറിൽപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറയാം. ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആരാണോ ഇത്തരത്തിലുള്ള ഈ പറയപ്പെട്ട ഹറാമായ ഈ പറയുന്ന ഷിർക്കിന്റെ ഇനത്തിൽപ്പെട്ട ജ്യോത്സ്യത്തിൽ നിന്നും ആരാണോ പഠിക്കുന്നത്, യഥാർത്ഥത്തിൽ ഫഖദ് ഇഖ്തബസ ശുഅബത്തു മിന സിഹർ, സിഹറിന്റെ ഇനമാണ് അവൻ പഠിച്ചിട്ടുള്ളത്. സാദമൻ സാദ് എന്ന് പറഞ്ഞാൽ അത് എത്രയാണോ അവൻ പഠിക്കുന്നത്. ചില എല്ലാ ആളുകൾക്കും ഇതിൽ വലിയ കഴിവുണ്ടാവുകയില്ല, ചിലർ നന്നായി പഠിച്ചതിൽ വലിയ പാണ്ഡിത്യമുള്ള ആളുകളൊക്കെ ഉണ്ടാകും. ഈ കുഫറിന്റെ കാര്യത്തിൽ അവൻ അത്രയും വലിയ സിഹർ പഠിച്ചു, അതുപോലെ പാപത്തിലും അവൻ അത്രയും അധികം ഓഹരിയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അത് കുറവ് പഠിക്കുന്ന ആളുകൾക്ക് അങ്ങനെ, അപ്പൊ ആ രണ്ടു രൂപത്തിലും അതുണ്ട് എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ശേഷം അടുത്തത് മറ്റൊരു ഹദീസ് കൊടുത്തത് കാണാം. വലി നസാഇ മിൻ ഹദീസ് അബി ഹുറൈറ, ഇമാം നസായി റിവായത്ത് ചെയ്ത. അതുപോലെ തന്നെ മറ്റു പല പണ്ഡിതന്മാരും ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. എന്താണ് ആ ഹദീസിൽ പറയുന്നത്? മൻ അഖദ ഉഖദതൻ തുമ്മ നഫസ ഫീഹ, വല്ലവനും ഒരു കെട്ടുണ്ടാക്കി, കയറോ മറ്റു നൂലോ എടുത്ത് ഒരു കെട്ടുണ്ടാക്കി, തുമ്മ നഫസ ഫീഹ, പിന്നീട് അതിൽ ഊതുകയുണ്ടായാൽ, ഫഖദ് സഹർ, അവൻ സിഹറാണ് ചെയ്തിട്ടുള്ളത്, മാരണമാണ് ചെയ്തിട്ടുള്ളത്. വമൻ സഹറ ഫഖദ് അശ്രക്, ആരാണോ സിഹർ ചെയ്തിട്ടുള്ളത് അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. വമൻ തഅല്ലക ഷൈഅൻ ഉഖില ഇലൈഹി, ആരെങ്കിലും വല്ലതും കെട്ടിയാൽ, എന്തുമാകട്ടെ അങ്ങനെ വല്ലതും കെട്ടിയാൽ അതിലേക്ക് അവൻ ഏൽപ്പിക്കപ്പെടും, അതിലേക്ക് അവൻ ബരമേൽപ്പിക്കപ്പെടും, അള്ളാഹു അവന്റെ കാര്യം നോക്കുകയില്ല എന്നാണ് ഈ ഹദീസിന്റെ മൊത്തത്തിലുള്ളത്. എന്നാൽ ഈ റിവായത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ സനദ്, ഇതിൽ പല പണ്ഡിതന്മാരും അത് ദുഅഫുണ്ട്, ദുർബലതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അത് ളഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ മഅന സഹീഹാണ്, അതിന്റെ അർത്ഥം അത് സഹീഹാണ്. മറ്റു പല ഹദീസിലും വന്നിട്ടുണ്ട്, സൂറത്തിൽ തന്നെ വന്നിട്ടുണ്ട്. സൂറത്തുൽ ഫലഖിൽ നമ്മൾ പറഞ്ഞു കെട്ടിൽ ഊതുന്ന സിഹറിനെ കുറിച്ച്. നേരത്തെ നമ്മൾ സിഹറിന്റെ കുഫ്രൻ ഇനങ്ങൾ പറയുമ്പോൾ ഈ ഇനങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സിഹർ കുഫ്രാണ് എന്ന് പറയുമ്പോൾ അതിന് തെളിവായിട്ട് അല്ലാഹു തആല സൂറത്തുൽ ഫലഖിൽ പറഞ്ഞ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷർരി മാ ഖലഖ് ومن ومن شر غاسق إذا وقب ومن شر النفاثات في العقد. കെട്ടിൽ ഊതുന്ന സ്ത്രീകൾ അവർ സാഹിറാത്തുകളാണ്, സിഹർ ചെയ്യുന്നവരാണ് എന്ന് അതിന്റെ തഫ്സീർ കാണാം. അപ്പൊ അങ്ങനെയുള്ള കെട്ടിൽ ഊതുക, ചില മന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പിശാചിനോടുള്ള സഹായം തേടിയിട്ടും മറ്റുമൊക്കെ ആയിരിക്കും ചില പിശാചിന്റെ പേരുകളൊക്കെ വിളിക്കും, അല്ലെങ്കിൽ ഇവർ പറയുന്ന വലിയാണെന്ന് ഇവർ പറയുന്ന ചില ആളുകളുടെ പേരൊക്കെ പറഞ്ഞ് ആ പേരൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും, ചിലതൊന്നും മനസ്സിലാവുകയില്ല, എന്തെങ്കിലുമൊക്കെ ഭാഷയായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഊതി ഇങ്ങനെ കെട്ടുന്ന കാര്യം. സാഹിറന്മാരാണ്, സിഹർ ചെയ്യുന്ന ആളുകളാണ്. അത് സ്ത്രീകളെ കുറിച്ച് പറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞു, അത് പലതും സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉണ്ടാവാറുള്ളത്. ഇത്തരത്തിലുള്ള സിഹർ ചെയ്യുന്ന ആളുകൾ അവരിലാണ് അധികവും ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ടാണ് അവരെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അത് സിഹറാണ് അവൻ ചെയ്തത്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന സിഹർ തന്നെയാണ് ഇവിടെ ഉദ്ദേശം. നേരത്തെ പറഞ്ഞതുപോലെയുള്ള തഫ്സീലൊന്നുമില്ല, വിശദീകരണമൊന്നുമില്ല, ഈ രൂപത്തിലുള്ള പൈശാചികമായ മന്ത്രങ്ങളാണ് ഒരാൾ ഉരുവിട്ട് അങ്ങനെ കെട്ടുന്നത് എങ്കിൽ അവൻ സിഹറാണ്. ഇനി സിഹർ ചെയ്തവൻ ഫഖദ് അശ്രക്, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് അറിയിക്കുന്നു. ഒമൻ തഅല്ലക ഷൈൻ ഉഖിലയിലെ, ഇത് വേറെയും പല ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്, മുമ്പെയുള്ള അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആരെങ്കിലും വല്ലതിനെയും കെട്ടി അതിനെ അവലംബിച്ചാൽ, അതിനെ ആരെങ്കിലും ഒക്കെ കെട്ടി അതിലേക്ക് അവൻ അവലംബിച്ചാൽ അതിലേക്ക് അവൻ ഏൽപ്പിക്കപ്പെടുമെന്നാണ്. അള്ളാഹു തആല അവനെ കൈയൊഴിയും, അവൻ എന്തെങ്കിലുമൊക്കെ ഉറുക്കും ഏലസൊക്കെ ആയിരിക്കും കയ്യിൽ കെട്ടുക, അവന്റെ രോഗം മാറാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, ഇനി എന്തെങ്കിലുമൊക്കെ ഷർറുകൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ അള്ളാഹു തആല പിന്നെ അവന്റെ കാര്യം നോക്കുകയില്ല, അതിലേക്ക് അവൻ ഏൽപ്പിക്കപ്പെടും. അഥവാ അവൻ ആരുമില്ലാത്ത കഴിയൊഴിക്കപ്പെട്ട ഒരാളായി തീരും. ഇതുമായി കെട്ടി നടക്കുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ പ്രയാസവും പ്രശ്നങ്ങളും ഒരിക്കലും തീരുകയില്ല, അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതെപ്പോഴാണ് ഊരി മാറ്റുമ്പോൾ അവളും പിന്നെയും അവന് രോഗവും പ്രയാസവും പേടിയും മാനസികമായ പിരിമുറുക്കമൊക്കെ വരുന്നത് അവനെ കാണാൻ സാധിക്കും. കാരണം അവൻ അള്ളാഹുവിന്റെ ഹൃദയം അള്ളാഹുമായി യാതൊരു ബന്ധവുമില്ല, അള്ളാഹു താല അവനെ കൈവിട്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. ഇത്തരത്തിലുള്ള കെട്ടുകളും ഉറുക്കുകളും ഏലസുകളുമായി നടക്കുന്ന ആളുകൾ, അവർക്ക് അതിലാണ് അവലംബം. ഇതിനെന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അവന്റെ ഹൃദയത്തിൽ പേടിയാണ്. ഇതാരെങ്കിലുമൊക്കെ അവന്റെ കയ്യിൽ നിന്നൊക്കെ പൊട്ടിച്ചാൽ അവന് പേടി, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു അവൻ പേടിച്ചിട്ട് പിന്നെയും പോയി കിട്ടും. ആരെങ്കിലും നല്ല അറിവുള്ള ആരെങ്കിലും, അവനോട് നസീഹത്തുള്ള ഗുണകാംക്ഷയുള്ള ആരെങ്കിലുമൊക്കെ അതൊന്ന് മുറിച്ചു കൊടുത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മാറ്റിയാലും ഇവന്റെ ഹൃദയത്തിൽ പിന്നെയും പേടിയാണ്, പിശാജ് ഇങ്ങനെ പേടി ഉണ്ടായിക്കൊടുക്കും. കാരണം അതിലേക്ക് അവൻ ഏൽപ്പിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പിന്നീട് അതിലാണ് അവന് ആശ്വാസം കിട്ടുന്നത്. അപ്പൊ എത്ര വലിയ ദൗർഭാഗ്യമാണത്, ഒരു ഹറാമായ കാര്യത്തിന്, ഒരു ഷിർക്കായ കാര്യത്തിന് അള്ളാഹു അതിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് സിഹറിൽപ്പെട്ട കാര്യമാണ് എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അത് ചെയ്യുന്ന ആളുകൾ അവൻ ഷിർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് സിഹറിന്റെ കടുത്ത ഇനം തന്നെയാണ്, ഇത് വളരെ വ്യക്തമാണ്. പിന്നീട് അടുത്ത ഹദീസ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത സഹീഹായ ഹദീസാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അതിൽ പറയുന്നത് കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അല ഉനബ്ബിഉകും മൽ അദ്ഹു, അദ്ഹ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു. അദ്ഹ എന്നും എദ്ഹ എന്നും ഇതിനൊക്കെ വായനയുണ്ട്. അദ്ഹ എന്നുള്ളതാണ് മുഹദ്ദിസീങ്ങളുടെ അടുക്കൽ, ഹദീസ് പണ്ഡിതന്മാരുടെ അടുക്കൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. അദ്ഹ എന്ന് പറഞ്ഞാൽ, അതിന് ചില പണ്ഡിതന്മാർ അതിന്റെ അർത്ഥം പറഞ്ഞത് അൽ ബുഹ്താൻ വൽ കദീബ്, കള്ളവും ദുരാരോപണങ്ങളൊക്കെ ആണെന്നാണ് അതിന്റെ അർത്ഥം അദ്ഹ എന്ന് പറയുന്നത്. എന്നാൽ വേറെ ചിലർ പറഞ്ഞത്, പ്രത്യേകിച്ചും ഖുറൈശികളുടെ ഭാഷയിൽ അദ്ഹ എന്ന് പറഞ്ഞാൽ സിഹർ എന്നാണ് അതിന്റെ അർത്ഥം. അദ്ഹ എന്ന് പറഞ്ഞാൽ സിഹർ എന്നുള്ളതിന്റെ ഒരു പര്യായ പദമായിട്ടാണ് ഖുറൈശികൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ്. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടും കാണാം, കുന്നാ നഖൂലു ഫിൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയത്തിൽ പറയാറുണ്ടായിരുന്നു, ഇന്നൽ അദ്ഹ ഹുവ സിഹർ, അദ്ഹ എന്ന് പറഞ്ഞാൽ അത് സിഹർ ആണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അദ്ഹന്റെ കാര്യം പ്രയോഗിച്ചത് അദ്ദേഹം സിഹറിന്റെ അധ്യായത്തിൽ കൊണ്ടുവന്നത്, കാരണം അദ്ഹ എന്ന് പറഞ്ഞാൽ അത് സിഹർ തന്നെയാണെന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങൾക്ക് സിഹറിനെ കുറിച്ച് അറിയിച്ചു തരട്ടെയോ എന്നാണ് ചോദിക്കുന്നത്. ചില റിവായത്തിൽ അത് നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ അല്ലാഹു റസൂലുഹു അലം എന്നൊക്കെ പറയുന്ന ചില റിവായത്തുണ്ട്. ഇവിടെ നേർക്ക് നേരെ അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുമാണ് ചെയ്തത്. എന്താണ് ആ സിഹറിന്റെ ഇനത്തെ കുറിച്ച് പറഞ്ഞത്? ഹിയ നമീമ അൽ ഖാലത്തു ബൈനന്നാസ്, നമീമത്താണത്, ഏഷണിയാണത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ ഖാലത്തു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ആളുകൾക്കിടയിൽ പരസ്പരം ഐക്യത്തിലും ഒരുമയിലും ഒക്കെ നിന്ന ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക, അവരെ തമ്മിൽ തെറ്റിക്കുക എന്ന പ്രവർത്തനമാണ് ഈ പറയുന്ന അൽ അദ്ഹ എന്ന് പറയുന്നത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് സിഹറിനോടാണ് ഉപമിച്ചിട്ടുള്ളത്, അഥവാ അതൊരു സിഹറിന്റെ ഇനമായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സിഹറിന്റെ ഇനം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിശാചിനോടുള്ള സഹായ ഘട്ടങ്ങളോ പൈശാചിക പ്രവർത്തനങ്ങളോ അതിലുള്ളത് കൊണ്ടല്ല, മറിച്ച് സിഹർ കൊണ്ടുണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ അതുപോലെ ഇതിലും സാദൃശ്യമുണ്ട്. എന്താണത്? ഒന്ന്, സിഹറിന്റെ പ്രവർത്തനം നമ്മൾ പറഞ്ഞു, അത് ഗോപ്യമായിരിക്കും, പുറമേക്ക് അറിയാൻ സാധിക്കുകയില്ല സിഹറിന്റെ കാരണങ്ങൾ. അതേപോലെ തന്നെയാണ് നമീമത്ത് പറയുന്ന ആളുകളുടെയും അവസ്ഥ. നമീമത്ത് പറയുന്ന ഒരു വ്യക്തി നമ്മളോടൊരു കാര്യം പറയും, നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ അയാളോട് എന്തെങ്കിലും പ്രതികരിച്ചാൽ അത് അപ്പുറത്തേക്ക് പോയി പറയും, അങ്ങനെ ആളുകൾക്കിടയിൽ തെറ്റിക്കും. നമ്മൾ അറിയുകയുണ്ടായില്ല ഇതെന്താണ് നമ്മളിങ്ങനെ തെറ്റാൻ കാരണം, നമ്മൾ ഒരുപോലെ ഒരുമിച്ച് നടന്ന ആളാണല്ലോ, ഒരുമിച്ച് മസ്ജിദുകളിൽ വന്ന ആളാണല്ലോ, ഒരുമിച്ച് കച്ചവടം ചെയ്ത ആളാണല്ലോ, ഒരുമിച്ച് നമ്മൾ പല കാര്യത്തിനും ഒപ്പമുണ്ടായിരുന്ന ആളാണല്ലോ എന്ന് പറയും. പക്ഷേ അത് തമ്മിൽ പിന്നീട് ഗോപ്യമായ നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണ്ടാൽ പോലും മിണ്ടാത്ത രൂപത്തിലേക്ക് ആളുകൾ തെറ്റിപ്പോകും. അപ്പോൾ അത് ഗോപ്യമായ നിലക്ക് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഇത് തന്നെയാണ്, അഥവാ സിഹറിനെ കൊണ്ട് ആളുകൾക്കിടയിൽ പിരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സിഹർ കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ പിരിക്കാൻ പറ്റും, അടുപ്പമുള്ള രണ്ടാളുകളെ പിരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം നമീമത്ത് കൊണ്ടും സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമീമത്തിന് സിഹർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുപ്പമുള്ള ഭാര്യ ഭർത്താക്കന്മാരെ ഈ നമീമത്ത് കാരണം പിരിക്കാൻ സാധിക്കും. ഭാര്യയോട് ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ മോശം പറഞ്ഞു കൊടുക്കുക, ചിലപ്പോൾ അത് ഉള്ള കാര്യം തന്നെ ആയിരിക്കും, പക്ഷേ അവൻ പറയുന്ന രീതിയും പറയുന്ന നുണകളും അതിനോടൊപ്പം ചേർക്കുന്നതും ഒക്കെ ആയിട്ട്, അതിന്റെ പൊടിപ്പും തേങ്ങലും ഒക്കെ ആയിട്ട് അത് ഭർത്താവിനെ ഭാര്യ വെറുക്കുന്നൊരവസ്ഥയിലേക്കെത്തും. അതിന് ഭാര്യയെ കുറിച്ചിട്ടും അതേപോലെ പറയാൻ സാധിക്കും, നിങ്ങളില്ലാത്തപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടു, ഇങ്ങനെ പറയുന്നത് കണ്ടു, ഇന്ന സ്ഥലത്ത് കണ്ടു. ചിലപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കും, പക്ഷേ ഇവന്റെ അവതരണവും ഇവന്റെ പറച്ചിലും ഒക്കെ അത് സാഹിറന്മാരെങ്ങനെയാണോ ആളുകളെ തമ്മിൽ തെറ്റിക്കുന്നത് അതേ രൂപത്തിൽ തെറ്റിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിന് ഇത്ര ഗൗരവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടുന്ന് രണ്ട് ശബ്ദങ്ങൾ കേൾക്കുകയാണ്. രണ്ടു മനുഷ്യന്മാർ, അതായത് ഒരു ഖബറിനരികിലൂടെയാണ് നടന്നു പോകുന്നത്. ആ ഖബറിനരികിലൂടെ നടന്നു പോകുമ്പോൾ ഖബറിലുള്ള രണ്ടു പേരും ശിക്ഷിക്കപ്പെടുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അവിടുത്തെ മുഅ്ജിസത്താണ്, എല്ലാ ആളുകൾക്കും ഇത് കേൾക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ കേട്ടപ്പോൾ സഹാബത്തിനോട് അവിടുന്ന് പറഞ്ഞു, ഇന്നഹുമാ യുഅദ്ദബാൻ, ഇതാ രണ്ട് മനുഷ്യന്മാരോടെ ശിക്ഷിക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ഒമായു അദബാനി ഫി കബീർ, നിങ്ങൾ വലിയ കാര്യമായി കാണുന്ന കാര്യത്തിനല്ല ശിക്ഷിക്കപ്പെടുന്നത്. അപ്പൊ ആളുകൾക്കിടയിൽ നമീമത്തും ഗൈബത്തും ഒന്നും വലിയ തെറ്റായിട്ട് കാണാറില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത പറഞ്ഞത്, നിങ്ങൾ വലിയൊരു തെറ്റായിട്ട് കാണുന്ന കാര്യത്തിനല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ശേഷം പറഞ്ഞത് വഇന്നഹു ലകബീർ, എന്നാൽ അത് വലുത് തന്നെയാണ്, നിങ്ങൾ വലുതായി കാണുന്നുണ്ടാവില്ല, പക്ഷെ അത് വലിയ കാര്യമാണ്. എന്നിട്ട് അവർ പറഞ്ഞു കാന അഹദുഹുമ ലാ യസ്തതിറു മിനൽ ബൗൽ, അതിലൊന്നാമത്തെ ആൾ അവൻ മൂത്രമൊഴിക്കുന്ന സമയത്ത് മറ സ്വീകരിക്കുമായിരുന്നില്ല. വേറെ ചില റിവായത്തിൽ ലാ യസ്തൻസിഹു മിനൽ ബൗൽ, മൂത്രമൊഴിക്കുന്ന സമയത്ത് അവൻ ശുദ്ധീകരിക്കാറില്ല, മൂത്രം മറ്റും ശരീരത്തിലും തെറിപ്പിക്കും, ആ രൂപത്തിലാണ് അവൻ, നന്നായി നജാസ വൃത്തിയാക്കാറില്ല എന്നാണ് ഒരു റിവായത്തിലുള്ളത്. വേറെ ചില റിവായത്തിൽ അവൻ മറ സ്വീകരിക്കുകയില്ല, ഔറത്തൊക്കെ കാണിച്ചിട്ട് മൂത്രമൊഴിക്കുന്ന ആൾ. രണ്ടാമത് പറഞ്ഞതാണ് വകാനൽ ആഖറു യംശി ബിൻ നമീമ, രണ്ടാമത്തെ ആൾ നമീമത്തുമായി നടക്കുന്നവൻ. അപ്പൊ നമീമത്ത് നടക്കുന്നവൻ, നമീമത്തുമായി നടക്കുന്നവന് ഖബറിൽ തന്നെ അവന്റെ ശിക്ഷ ആരംഭിക്കുന്നു എന്നാണ്. അവിടെ തീർന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമീമത്തുകാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞതായി കാണാം. അവിടുന്ന് പറഞ്ഞു ലാ യദ്ഖുലുൽ ജന്നത ഖത്താതുൻ, ഖത്താത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. ഖത്താത്ത് എന്ന് പറഞ്ഞാൽ നമ്മാം, നമീമത്ത് പറയുന്നവൻ, ധാരാളമായി നമീമത്ത് പറഞ്ഞു നടക്കുക, ആളുകളെ തമ്മിൽ തെറ്റിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എത്ര ഗൗരവമുള്ള കാര്യമാണ് മനുഷ്യന്മാരെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി വേലകളുമായി നടക്കുന്ന ആളുകൾ അവർ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് അറിയിച്ചിട്ടുള്ളത് മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലാണ് അവരെ എണ്ണുക എന്നുള്ളതാണ്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. അവിടുന്ന് പറഞ്ഞു അല ഉഖ്ബിറുക്കും ബിഖിയാരിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ. സഹാബത്ത് പറഞ്ഞു ബല, അത് റസൂലെ പറഞ്ഞു തരൂ. അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അവരെ നിങ്ങൾക്ക് കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരും, ദീൻ ഓർമ്മ വരും, ദിക്ർ ഓർമ്മ വരും, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ ഓർമ്മ വരും, അവരാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ. അവരുടെ അടുക്കൽ ഇരുന്നാൽ, അവരുടെ അടുക്കൽ പോയാൽ, അവരുമായി സംസാരിക്കാൻ ആരംഭിച്ചാൽ അവർ ദീനീപരമായ ദിക്റുപരമായ കാര്യങ്ങൾ പറയും, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കും, അവരാണ് ഏറ്റവും നല്ല ആളുകൾ. രണ്ടാമതായി പറഞ്ഞു അഫല ഉഖ്ബിറുക്കും ബിശിറാരിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളെ കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു ബല, അതെ റസൂലെ അറിയിച്ചു തരൂ. അപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഒന്നാമത്തെ ആൾ അൽ മഷാഊന ബിൻ നമീമ, നമീമത്തുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവൻ, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമീമത്ത് പറയുക, ഏഷണി പറയുക, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാനുള്ള പണിയെടുക്കുക, അവനാണ് ഏറ്റവും മോശപ്പെട്ടവൻ. അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, പരസ്പരം സ്നേഹബന്ധത്തിൽ ഉണ്ടായ ആളുകളെ അവരെന്ത് ചെയ്യും, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കും, അകറ്റിക്കളയും. അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, സ്നേഹബന്ധത്തിലുള്ള, അത് കുടുംബ ബന്ധത്തിലുള്ളവരുണ്ടാകാം, അയൽവാസി ബന്ധത്തിലുള്ളവരുണ്ടാകാം, അതല്ലാത്ത മറ്റു സ്നേഹബന്ധത്തിലുണ്ടായ മുസ്ലിമീങ്ങളാകാം, അവരെ പരസ്പരം തെറ്റിക്കുക എന്ന് പറയുന്ന കാര്യം. മൂന്നാമതായി പറഞ്ഞു അൽ ബാഗൂന ലിൽ ബുറായി അൽ അനത്ത്, സാധുക്കളായ നല്ല മനുഷ്യന്മാരെ അവർക്ക് തെറ്റ് സംഭവിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ, നല്ല മനുഷ്യന്മാർ അവർക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ട് ഇവനെ കാണണം, ഇതാണ് ഇവന്റെ ആഗ്രഹം. നന്നായി നടക്കുന്നത് ആരെയും ഇഷ്ടപ്പെടുകയില്ല, അവൻ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് സംഭവിക്കണം, എന്നാലും ഇവനൊരു സമാധാനമാണ്, കാരണം ഇവൻ വലിയ തെറ്റുകളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ നല്ല നിലക്ക് നടക്കുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വീഴ്ച വരണം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹറാമുകൾ സംഭവിക്കണം, അപ്പോൾ അതിലൊരു ആശ്വാസം കണ്ടെത്തുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് അവരെന്നാ. അപ്പൊ നാം പറഞ്ഞതുപോലെ സിഹറിനുമായി വലിയ സാദൃശ്യമുണ്ട്. അതുകൊണ്ടാണ് അബു നുഐം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഹില്യത്തുൽ ഔലിയയിൽ അദ്ദേഹം യഹ്യ ബിൻ അബി കസീറിൽ നിന്നും ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. യുഫ്സിദു നമ്മാമു ഫീ സാഅ മാ ലാ യുഫ്സിദു സാഹിറു ഫീ ഷഹ്ർ, ഒരു സിഹ്ർ ചെയ്യുന്നവൻ ഒരു മാസം പണിയെടുത്തിട്ട് കുഴപ്പമുണ്ടാക്കാൻ പറ്റാത്ത കാര്യം നമീമത്ത് പറയുന്നവൻ ഒരൊറ്റ മണിക്കൂർ കൊണ്ടുണ്ടാക്കും. അവൻ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഒരു സാഹിർ ചിലപ്പോൾ ഒരു മാസം പണിയെടുക്കും രണ്ടാളുകൾ തമ്മിൽ തെറ്റിക്കാൻ, അത് കൊണ്ടുവരും ഇത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് പല പൈശാചിക പ്രവർത്തനവും ചെയ്തിട്ട് അവന്റെ അതിനുള്ള പ്രോസസ്സ് ഒരു മാസം ഉണ്ടാകും. എന്നാൽ നമീമത്ത് പറയുന്നവൻ അതൊന്നും ആവശ്യമില്ല, ഒറ്റ മണിക്കൂർ മതി, വളരെ അടുപ്പമുള്ള രണ്ടാളുകളെ തെറ്റിക്കാൻ, രണ്ട് സമൂഹത്തെ തെറ്റിക്കാൻ, രണ്ട് വീട്ടുകാരെ തെറ്റിക്കാൻ അവനൊരൊറ്റ മണിക്കൂർ കൊടുത്താൽ മതി, ഇവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞ് അവൻ അതിന്റെ പണിയെടുക്കും എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സലഫികളോട് ഉപദേശിക്കുന്ന ഒരു കാര്യത്തിൽ പെട്ടതാണ്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അതൊഴിവാക്കേണ്ടതുണ്ട്. അവർ പറയുന്നു ചിലർ ചില പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് ആ രൂപത്തിൽ വന്നിട്ട് നമീമത്ത് പറഞ്ഞിട്ട് തെറ്റിക്കാറുണ്ട്. ചിലപ്പോൾ അവൻ ഒരു പണ്ഡിതന് മുന്നിൽ അവൻ വലിയ മൻഹജിന്റെ ആളായിട്ട് അഭിനയിക്കാനായിരിക്കും. എന്നിട്ട് പറയും മറ്റേ ഷെയ്ഖ് ഇന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശമായോടെ അവതരിപ്പിക്കും. ഇവിടെ പറഞ്ഞിട്ട് ഈ ഷെയ്ഖ് നിങ്ങൾ ഈ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് പോയി പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവാത്തത് ഇത്തരത്തിലുള്ള നമീമത്തുകാർ അവർക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നീട് ആ പണ്ഡിതന്മാർ തമ്മിൽ തെറ്റും, അവർക്കിടയിലുള്ള വിദ്യാർത്ഥികൾ തമ്മിൽ തെറ്റും. അങ്ങനെ സലഫികൾ മുസ്ലിമീങ്ങൾ തന്നെ വലിയ ഗ്രൂപ്പുകളും ഛിദ്രതകളും ആയിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ റിഫ്ഖൻ അഹ്ലു സുന്ന ബി അഹ്ലി സുന്ന, ഓ അഹ്ലു സുന്ന നിങ്ങൾ പരസ്പരം റിഫ്ക് കാണിക്കുക, പരസ്പരം നിങ്ങൾ മൃദുലതയോട് പെരുമാറുക എന്ന് പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം ഇത്തരത്തിൽ സലഫികൾക്കിടയിൽ ഭിന്നത ഉണ്ടാകാനുള്ള കാരണമായി അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് നമീമത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കിതാബ് തൗഹീദ് അത് വിശദീകരിക്കുന്ന ആധുനികരായ മുഴുവൻ സലഫി ഉലമാക്കളും ഈ അധ്യായം എടുത്തപ്പോൾ ഈ വിഷയം പ്രത്യേകം പറഞ്ഞതായി കാണാൻ സാധിക്കും. കാരണം സലഫികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വലിയ ഛിദ്രതയിൽപ്പെട്ടതാണ്, ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും തെറ്റിപ്പോയി. അത് ചില ആളുകളാണ്, നമ്മൾ വിചാരിക്കും സുബ്ഹാനല്ല എങ്ങനെയാണ് ഇവർ പറയുന്നത് എന്ന് വിചാരിക്കും. ചില കാര്യങ്ങൾ നമുക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്. ഒരു നിലക്കും ഒരാളും ചെയ്യാത്തതായ കാര്യം യാതൊരു എളുപ്പമില്ലാതെ ഒരു അള്ളാഹുവിനെ പേടിയുമില്ലാതെ അപ്പുറത്ത് പോയി ഇവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കും. പിന്നീട് ആരാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ചോദിച്ചാൽ അതിനുത്തരമില്ല, അത് ഇല്ല ആരും പറഞ്ഞിട്ടുണ്ടാവുകയില്ല. തെറ്റിക്കുക എന്ന ഉദ്ദേശം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചിലപ്പോഴൊക്കെ അബദ്ധത്തിൽ സംഭവിച്ചേക്കാം, പക്ഷെ ഒരു അബദ്ധവും ഇല്ലാതെ പൂർണ്ണമായി കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമീമത്ത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക, നമ്മുടെ നാവിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ അറിയുകയില്ല നമ്മളൊരു നമീമത്തിന്റെ വക്താവായിട്ടുണ്ട് എന്ന്, ചിലപ്പോൾ നമുക്ക് അറിയുകയില്ല. നമ്മൾ അവിടെ കേട്ടത് ഇവിടെ പറയുക, ഇവിടെ കേട്ടത് അവിടെ പറയുക എന്ന സ്വഭാവം തന്നെ ഒഴിവാക്കണം. നമ്മൾ പറയുന്ന സമയത്ത് ഇതുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ എന്ന് ചിന്തിക്കണം. ഞാനിത് പറഞ്ഞാൽ ഇവർക്കിടയിൽ വല്ല തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ആളുകളോട് എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ പറയുന്നത്. അതല്ലായെങ്കിൽ നമ്മൾ സംസാരം അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. സിഹറിന്റെ ഇനമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയത്, നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാത്ത വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയത്, ഖബറിൽ തന്നെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ദൗർഭാഗ്യവാന്മാരിലാണ് അവിടുന്ന് ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് നമ്മുടെ നാവെന്ന അനുഗ്രഹം അത് അള്ളാഹുവിന്റെ തൃപ്തിയിൽ മാത്രം ഉപയോഗിക്കാൻ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അതിനുശേഷം അടുത്തത് കൊടുത്തത് മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസാണ്. വലഹുമ അൻ ഇബ്നു ഉമർ, അവർക്ക് രണ്ടുപേർക്കും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഉണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വലഹുമ എന്ന് ഉദ്ദേശിച്ചത് ബുഖാരി മുസ്ലിമുമാണ്, പക്ഷേ ഇവിടെ ബുഖാരിക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നാണെങ്കിൽ മുസ്ലിം അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞത് വന്ന ചെറിയൊരു അബദ്ധമാണ്. അഥവാ മുസ്ലിം അത് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. എന്താണ് ഹദീസ്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്ന മിനൽ ബയാനി ലസിഹറ, തീർച്ചയായും ബയാനിൽ സാഹിത്യത്തിൽ ആളുകൾ സാഹിത്യപരമായി വളരെ ബലാഗത്തോടുകൂടി സംസാരിക്കുക എന്ന് പറയുന്നതിൽ സിഹറുണ്ട്, അതിൽ ചെറിയൊരു സിഹറുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് പുകഴ്ത്തി പറഞ്ഞതാണോ അതല്ല ഇകഴ്ത്തി പറഞ്ഞതാണോ, പണ്ഡിതന്മാർ രണ്ടു നിലക്കും അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഇതുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്, ഇത് എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ, മഷ്രിഖിൽ നിന്നുള്ള രണ്ടാളുകൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും സദസ്സിൽ വരികയുണ്ടായി. അവർ രണ്ടുപേരും നന്നായി സംസാരിച്ചു, വളരെ വാചാലമായി അവർ നല്ല ബലാഗത്തോടുകൂടി സാഹിത്യപരമായ വാക്കുകളിൽ അവർ സംസാരിച്ചു. സഹാബത്തൊക്കെ വളരെ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ കൂറിയിരുന്നു, കാരണം അത്രയും സാഹിത്യ ഭാഷയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന മിനൽ ബയാനിൽ സിഹറ, തീർച്ചയായും ഇത്തരത്തിലുള്ള ബയാനുകളിൽ, ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളിൽ, ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ അതിൽ സിഹറുണ്ട് എന്ന് അവിടുന്ന് പറയാനുള്ള കാരണം അതാണ് എന്ന് കാണാം. അപ്പോ ഇത് മദ്മൂമാണോ ആക്ഷേപിക്കപ്പെട്ടതാണോ അതല്ല പുകഴ്ത്തിയതാണോ എന്നാണ്. പണ്ഡിതന്മാർ പറയുന്നു ഈ ഹദീസിന്റെ താല്പര്യം നോക്കിയാൽ അവിടെ പറഞ്ഞത് ഒരു പുകഴ്ത്തലിന്റെ കാര്യത്തിലാണ്, കാരണം വന്ന രണ്ടാളുകളും നല്ല പല കാര്യങ്ങളുമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ പുകഴ്ത്തി പറഞ്ഞതാണ്, കാരണം അതിനൊരു സിഹർ പോലത്തെ ഒരു വലിയ അത്ഭുതമുണ്ടാക്കുന്ന കാര്യമുണ്ട് എന്ന നിലക്കാണ് പറഞ്ഞത് എന്ന്. എന്നാൽ അതിന് സിഹറിലേക്ക് ചേർത്തി പറഞ്ഞത് കൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ശരീഅത്തിൽ സിഹറിനെ കുറിച്ച് പറഞ്ഞതെല്ലാം ആക്ഷേപിക്കപ്പെട്ടതാണ്, അതുകൊണ്ട് അത് ആക്ഷേപിക്കപ്പെട്ടിട്ടാണ് വരിക അത്തരം സാഹിത്യപരമായി സംസാരിക്കുക എന്നും ചിലർ പറഞ്ഞു. എന്നാൽ അള്ളാഹു ആലം, പല പണ്ഡിതന്മാരും അൽഹാഫിൽ ഇബ്നു ഹജർ റഹിമഹുള്ളയെ പോലെയുള്ള മുൻഗാമികളും ശേഷക്കാരും ഒക്കെ പറഞ്ഞത് ഇതെന്തു സംസാരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ കാര്യം തീരുമാനിക്കപ്പെടുക. ഒരാൾ അള്ളാഹുവിന്റെ ദീനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും കൃത്യമായിട്ടുള്ള ദീൻ ഒരാൾ സംസാരിക്കാൻ അയാളുടെ നല്ല ഭാഷയും നല്ല സാഹിത്യവും ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് പുകഴ്ത്തപ്പെടേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. കാരണം ആളുകൾക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക് കൂടുതൽ സ്വാധീനമുണ്ടാകും. അതുകൊണ്ട് നല്ല ഭാഷയിലും നല്ല സാഹിത്യപരമായും ആർക്കെങ്കിലും ജനങ്ങളോട് സംസാരിക്കാൻ ആ രൂപത്തിൽ സാധിച്ചാൽ നല്ല കാര്യമാണ് അവൻ സംസാരിക്കുന്നത് എങ്കിൽ അത് ഖൈറാണ്, അത് ഖൈറാണ്. എന്നാൽ അതല്ല എങ്കിൽ ആളുകൾ ഹക്കിനെ ബാത്തിലായി അവതരിപ്പിക്കാനും ബാത്തിലിനെ ഹക്കായി അവതരിപ്പിക്കാനും ചില ഇത്തരത്തിലുള്ള പ്രഭാഷകർക്ക് കഴിഞ്ഞേക്കും. അവരുടെ വാക്ചാതുര്യം കൊണ്ട് ചില ഷറായ കാര്യങ്ങൾ, ആളുകൾ വെറുക്കപ്പെടേണ്ടതായ കാര്യങ്ങൾ പോലും അവർക്കത് സാഹിത്യപരമായി അതിൻ്റെ നല്ല മുഖങ്ങളൊക്കെ അവതരിപ്പിച്ച് ആളുകളെ കെണിയിൽപ്പെടുത്താൻ സാധിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സൂഫിയാക്കളായ ആളുകളും അതേപോലെയുള്ള ആളുകളുമൊക്കെ അത് ചെയ്യുന്ന കാണാൻ സാധിക്കും. അവരുടെ പ്രസംഗങ്ങൾ അങ്ങനെ കേട്ടിരിക്കുന്നു പോവുകയാണ്, പറയുന്നത് മുഴുവൻ ബാത്തിലായിരിക്കും. ഖുർആനിലോ ഹദീസിലോ യാതൊരു തെളിവുണ്ടാവുകയില്ല. ഇല്ലാത്ത കഥകളും അതുപോലെ ഇല്ലാത്ത ന്യായങ്ങളും ഒക്കെ പറഞ്ഞിങ്ങനെ പ്രസംഗത്തിൽ മുഴുകി ആളുകൾ ഇരിക്കും, എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. ഇപ്പം ഏത് ബാത്തിലും അവിടെ ഹക്കായിട്ട് പറയും, ഇതാണ് യാഥാർത്ഥ്യം എന്നൊക്കെ പറയും, ഇതാണ് യഥാർത്ഥ മാർഗം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കും. ആ നിലക്ക് നോക്കുകയാണ് എങ്കിൽ അത് സിഹറിൻ്റെ ഒരു ഇനം തന്നെയാണ്, അത് ആക്ഷേപിക്കപ്പെട്ട സിഹറിൻ്റെ ഒരിനം തന്നെയാണ്. അതുകൊണ്ട് എന്തിലേക്കാണോ ഒരാൾ അയാളുടെ ബയാൻ കൊണ്ട് ക്ഷണിക്കുന്നത് നന്മയിലേക്കാണെങ്കിൽ അത് നല്ലതാണ്. ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ അത് നന്നായി പഠിക്കുകയാണെങ്കിൽ വലിയ ഖൈറാണ്, നല്ല രൂപത്തിൽ, കാരണം അവർ നല്ല കാര്യമാണ് പറയുന്നത് എങ്കിൽ നല്ല രൂപത്തിൽ അത് അവതരിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ബാത്തിലിന്റെ ആളുകൾ അവരുടെ അടുക്കലുള്ള ബാത്തിൽ അത് ചിലവാക്കാൻ ഇത്തരത്തിലുള്ള നല്ല സംസാരമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅ അത് എന്തായാലും അത് ഉപയോഗിക്കേണ്ടതാണ്, ആ രൂപത്തിൽ സംസാരിക്കേണ്ടതാണ്. അതല്ലാതെ സാഹിത്യപരമായി സംസാരിക്കുക എന്നുള്ളത് ഒരിക്കലും തെറ്റായ കാര്യമല്ല. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ നിലക്ക് തെറ്റല്ല, മറിച്ച് അവിടെ തെറ്റാകുന്നത് അവൻ ബാത്തിലായ കാര്യത്തിലേക്കാണ്, ഹക്കിനെ ബാത്തിലായി അവതരിപ്പിക്കുമ്പോഴൊക്കെയാണ് അത് തെറ്റായി തീരുന്നത് എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി ഈ അധ്യായം അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിൽ പൈശാചികമായ മറ്റു ചില പ്രവർത്തനങ്ങളെക്കുറിച്ചും, അതോ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പൈശാചിക പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. അതിൽപ്പെട്ടതാണ് ആദ്യം സിഹർ എടുത്തു കൊടുത്തത്. ഇനി അതുപോലെയുള്ള പക്ഷി നോട്ടവും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളും ഇൻഷാല്ലാ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി മുവഹ്ഹിദായി മരണപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.